ഹരിഹി ഓം തത്സ് ജയഗുരു. ഞാൻ കഴിഞ്ഞ വളരെ കാലമായി, 60-ലേറെ വർഷമായി ഈ ഭക്തി, ഭഗവാൻ, ആത്മ, ബ്രഹ്മം, മോക്ഷം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, മനുഷ്യജീവിതം, ലക്ഷ്യം, ലോകം, മനുഷ്യനും ലോകവുമായിട്ടുള്ള സമ്പർക്കം, സംബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ചുഴിഞ്ഞു ചുഴിഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചുരുക്കം പറയുകയാണെങ്കിൽ ഗവേഷണം, അതാണ് എൻ്റെ സ്വഭാവം. ഞാൻ ജനിച്ചു വളർന്നത് ഒരു യാഥാസ്ഥിതികത്വം സാംസ്കാരികമായുള്ള കുടുംബത്തിലാണ്. അപ്പോൾ ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് അതിനോട് വലിയ ഇഷ്ടമാണ്. അമ്മ അതെപ്പോഴും പോഷിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അമ്മയുടെ ഇഷ്ടവും ഒരു നിലയ്ക്ക് ദിശയും എൻ്റെ വ്യക്തീയമായിട്ടുള്ള താല്പര്യവും കൂടി ആചാരാനുഷ്ഠാനങ്ങളിലൂടെ വളർന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആചാരമോ അനുഷ്ഠാനമോ എനിക്ക് ഒരിക്കലും ഒരു ചോദ്യചിഹ്നമായിട്ടില്ല. മാത്രമല്ല, അതില്ലാത്ത കുറവുമില്ല. അതുകൊണ്ട് എനിക്ക് എന്ത് കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴും വിപരീതമാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നൊരു തോന്നൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല, എപ്പോഴും ഇല്ല. ഞാൻ സംസാരിക്കുന്നതൊക്കെ വളരെ ആധികാരികമായിട്ടാണ്. ആ ആധികാരികത്വത്തിൽ നമ്മുടെ ശാസ്ത്രങ്ങൾക്കും പാരമ്പര്യത്തിനും പൈതൃകത്തിനും വലിയൊരു സ്ഥാനമുണ്ട്. അത് ചെറുപ്പം മുതൽക്ക് ഉൾക്കൊണ്ട് വളർന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ എങ്ങനെയും ചിന്തിക്കാം, എന്തും പറയാം, എവിടം വരാണെങ്കിൽ പോവാം. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയാൻ പോണത്. ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് സംസ്കൃതത്തിൽ കുറച്ച് ശ്ലോകങ്ങൾ രചിക്കുകയായിരുന്നു. നടക്കുമ്പോഴാണത് കൂടുതലും ഈ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഓർമ്മ വരിക. നടക്കുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കണ്ടല്ലോ, ഒരു കാലെടുത്ത് വയ്ക്കുകയല്ലേ വേണ്ടു ഓരോരിക്കലും. അതെന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിൽ എല്ലാവർക്കും ജീവിതം ഒറ്റയ്ക്കൊറ്റയ്ക്ക് വ്യക്തീയമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരാൾ ഭൂമിയിൽ ജനിക്കുന്നത് അമ്മയുടെ വയറ്റിൽ നിന്ന് ഒറ്റയനായിട്ടാണ് ജനിക്കുന്നത്. ഇരട്ട പ്രസവിക്കുന്നവർ പോലും ഒരു കുട്ടി വന്നതിന് ശേഷമാണ് വേറെ ഒരു കുട്ടി വരെ. അപ്പോൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് മറ്റുള്ളതിനോട് ബന്ധപ്പെടാതെ ഗർഭപാത്രത്തിൽ വളർന്ന് ഗർഭം മൂപ്പെത്തുമ്പോൾ പുറത്തു വന്ന് ഭൂസ്പർശം നടത്തുന്നു. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കുട്ടി വളരണം. ആ ഉണ്ടാവുന്നതും ജനിക്കുന്നതും ഭൂസ്പർശം നടത്തുന്നതും അവിടുന്ന് അങ്ങോട്ട് ത്വക്കിലൂടെ, തൊലിയിലൂടെ, നാവിലൂടെ, ചെവിയിലൂടെ, പിന്നെ കണ്ണിലൂടെ ഓരോന്നോരോന്നായി അനുഭവിച്ച് അനുഭവിച്ച് ഈ ലോകത്തിന് മനസ്സിലാക്കുക. അപ്പം ഈ ഒരു ജീവിതത്തിൽ വ്യക്തീയമാണ് ജീവിതം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ലോകം എത്ര വലിപ്പമുണ്ടാവട്ടെ, അതിലെന്തൊക്കെ സാധനങ്ങളുണ്ടായിക്കോട്ടെ, ഞാൻ ഈ ലോകത്തെയും വസ്തുക്കളെയും സമീപിക്കുകയോ അതോടുകൂടി സമ്പർക്കം പുലർത്തുകയോ ചെയ്യുമ്പോൾ ഞാൻ ആ ചെയ്യുന്നത് ഒറ്റയ്ക്കാണ്. എൻ്റെ കണ്ണിൽ കണ്ടാലേ ഞാൻ കണ്ടു എന്ന് സമ്മതിക്കുള്ളൂ, എൻ്റെ കാതിൽ കേട്ടാലേ ഞാൻ കേട്ടു എന്ന് സമ്മതിക്കുള്ളൂ. അങ്ങനെ കാണുന്നതും കേൾക്കുന്നതും കൂട്ടായിട്ടല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. ഒരു 10 ആൾ ഒരുമിച്ച് കണ്ടാൽ ഒരുമിച്ച് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. 10 ആളിൽ 9 പേര് കണ്ടാൽ പോരാ, 10 ആളും കാണണം. ആ വ്യക്തീയമാണ് ജീവിതം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, ഈ ജീവിതം തുടങ്ങുന്നതും വളരുന്നതുമൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ്. ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു, ഇരുന്നിട്ട് എന്താ കാര്യം? ഞാൻ കണ്ണു തുറന്ന് നിങ്ങളെ കാണണം എന്ന് വിചാരിച്ച് കണ്ടാൽ മാത്രമേ നിങ്ങൾ കാണപ്പെടുള്ളൂ. ഇതൊരു വാസ്തവമാണ്. ഈ വാസ്തവം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. ഈ ലോകം ഇവിടെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, അതിനെ കാണാനായിട്ട് ഒരു വ്യക്തി അവിടെ വേണം. ആ വ്യക്തി കണ്ണു തുറക്കുമ്പോഴാണ് വസ്തു ഉണ്ട് എന്ന് പറയുന്നതും അനുഭവിക്കുന്നതും. അപ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, അതിന് കാണാനോ കേൾക്കാനോ പറ്റില്ല. അതിന് കണ്ണില്ല, മൂക്കില്ല, ചെവിയില്ല. കണ്ണും മൂക്കും ഒക്കെ ഉള്ളവർ നമ്മളാണ്. അപ്പം നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും മൂക്കുകൊണ്ടുമൊക്കെ ഈ ലോകത്തിനെ അനുഭവിക്കുന്നതിൽ ലോകമാണോ പ്രധാനം ആദ്യം അതോ നമ്മളോ എന്നൊരു ചോദ്യത്തിന് ശരിക്കും മറുപടി നിങ്ങൾ കണ്ടെത്തണം. ഇവിടെയാണ് അധ്യാത്മത്തിൻ്റെ ജന്മവും വളർച്ചയും. അതാണ് പറഞ്ഞത് ജീവിതം വ്യക്തീയമാണെന്ന്. അപ്പോൾ ഒരു വ്യക്തി കണ്ണു തുറന്ന് കണ്ടു എന്ന് പറയുമ്പോഴാണ് ലോകം കാണപ്പെടുന്നത്. ഈ വ്യക്തിക്ക് ലോകം കാണാതെയുമാകും, കാണില്ല. അതെപ്പോഴാണ്? കിടന്നുറങ്ങുമ്പോൾ. കിടന്നുറങ്ങുമ്പോൾ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ലോകം തീരെ അസ്തമിക്കണം. ഇങ്ങനെ ലോകത്തിനെ ഉയർത്തി എഴുന്നേൽപ്പിക്കുന്നതും കാണപ്പെടുന്ന വസ്തുവാക്കി തീർക്കുന്നതും അതേ ലോകത്തെ പൂർണ്ണമായി മാച്ച് ഇല്ലായ്മയിലെത്തിക്കുന്നതും ലോകമോ വ്യക്തിയോ? വ്യക്തിയാണ്. അപ്പം നമ്മൾ കണ്ടാലേ ഈ ലോകമുള്ളൂ, നമ്മൾ കണ്ടില്ലെങ്കിലോ അതില്ലതാനും. അപ്പം നിങ്ങൾ പറയും, ഒരാൾ കിടന്നുറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന മറ്റുള്ളവർക്ക് ലോകമില്ലേ ചോദിച്ചാൽ അവർ ഉണർന്നു, അതുകൊണ്ട് അവരും കിടന്നുറങ്ങട്ടെ. ലോകം ജഡമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജഡം എന്ന് പറഞ്ഞാൽ അതിന് ജീവനോ ചേതനയോ ഇല്ല. ഭൂമിക്കില്ല, വെള്ളത്തിനില്ല, കാറ്റിനില്ല, അഗ്നിക്കില്ല, ആകാശത്തിനില്ല. പഞ്ചഭൂതങ്ങളാണ് ഈ ലോകത്തിൽ. ആ പഞ്ചഭൂതങ്ങളും ജഡമാണ്. ഇവിടെ ഉണരാനുള്ള ശക്തിയോ ഉണർവോ ഉള്ളത് ജീവജാലങ്ങൾക്കാണ്, പ്രത്യേകിച്ചും മനുഷ്യനാണ്. അപ്പം ജീവിതം വ്യക്തീയമാണ്, വ്യക്തീയമാണ്. ആ വ്യക്തിയുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ നിക്ഷിപ്തമാണ് ഈ ലോകദൃശ്യങ്ങൾ. ഈ ലോകദൃശ്യങ്ങളുടെ കാഴ്ച ലോകത്തിലല്ല, വ്യക്തിയിലാണ്. ഇന്ദ്രിയങ്ങൾ അവൻ്റെയാണ്, ലോകത്തിൻ്റെയല്ല. ആ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സാണ്. മനസ്സ് ദേഹത്തിൻ്റെ ഉള്ളിലാണ്. അപ്പം കാഴ്ച നടക്കുന്നതും കാഴ്ച തുടങ്ങുന്നതും എല്ലാം തന്നെ വ്യക്തിയുടെ ഉള്ളിലാണ്. ആ ഉള്ളാണ് നമുക്ക് ഈ അധ്യാത്മ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു. അപ്പം ഞാൻ നന്നാവണം എന്ന് വിചാരിച്ചാൽ നന്നാവും, ചീത്തയാവണം എന്ന് വിചാരിച്ചാൽ ചീത്തയാവും. അപ്പം നന്നാവാനും നന്മയും അതിനുള്ള സിദ്ധാന്തങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേദങ്ങളും സ്മൃതികളും എല്ലാം തന്നെ രചിച്ചത് ലോകമല്ല, മനുഷ്യനാണ്. മനുഷ്യൻ മനുഷ്യന് വേണ്ടി നന്മ വിഭാവനം ചെയ്തു, ആ നന്മയെ അവന് വേണ്ടി പിന്തുടരുന്നു. അതുകൊണ്ടുള്ള നേട്ടം അവനാണ്. നിറഞ്ഞ ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്തു വേണമെങ്കിൽ ചെയ്യാം, ലോകത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളാണ് ലോകത്തിൻ്റെ നായകൻ. ലോകത്തിൻ്റെ അധീശത്വം നമ്മുടെ കയ്യിലാണ്. ഭൂമി എന്നെ ആക്രമിക്കില്ല, വെള്ളവും ആക്രമിക്കില്ല. ഞാൻ വെള്ളത്തിൽ ചെന്ന് ചാടിയാലേ വെള്ളം മുക്കിക്കൊള്ളുള്ളൂ. ഞാൻ ഭൂമിയിൽ പെരണ്ടു വീണാലേ എനിക്ക് പരുക്കേൽക്കുള്ളൂ. അല്ലാണ്ട് ഈ ഭൂമിയോ മറ്റോ ഒന്നും നമ്മളെ ഒരിക്കലും വിഷമിപ്പിക്കുന്നില്ല. ഭൂകമ്പം ഉണ്ടാവണമെന്നും കാറ്റ് വീശുന്നതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ വ്യക്തീയമാണ് ജീവിതം. ആ വ്യക്തീയ ജീവിതത്തെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കെട്ടിപ്പടുക്കാം, അതെവിടേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, എന്ത് ലക്ഷ്യം വേണമെങ്കിൽ നേടിയെടുക്കാം എന്നുള്ള ഒരു തത്വസിദ്ധാന്തം നിങ്ങളെല്ലാവരും സമ്മതിച്ചേ മതിയാകും. അങ്ങനെ സമ്മതിച്ചാൽ ഉടനെ നിങ്ങൾക്ക് തോന്നും, ഞാൻ നന്നാവുന്നതിന് എൻ്റെ പരിശ്രമമാണ്, പരിശ്രമം ചെയ്യാതെ ഇരിക്കുന്നത് ഞാനാണ്, ചെയ്യുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് എന്ത് വേണമെങ്കിൽ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പും സാഹസവും ഉത്സാഹവും നിങ്ങൾക്കുണ്ടാവണം. അങ്ങനെ വന്നാൽ അധ്യാത്മ ജീവിതമായി. ഹരി ഓം തത്സ്. ജയഗുരു.